നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത മനോഭാവങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിന്റെ അർത്ഥം തേടിക്കൊണ്ടുള്ള യാത്രയിൽ മനസ്സിന്റെ അടിത്തത്തിലൂടെ സഞ്ചരിക്കുകയാണ് നാം. മനുഷ്യ മനസ്സ് എന്ന പ്രഹേളികയെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണിത്. എന്താണ് മനുഷ്യ മനസ്സ്? എങ്ങനെ മനസ്സും ബുദ്ധിയും ചേർന്ന് പ്രവർത്തിക്കുന്നു? ഏകാഗ്രത എങ്ങനെ ഉണ്ടാവുന്നെന്ന് നമ്മൾ കണ്ടു. മനസ്സ് സങ്കൽപ്പിക്കുമ്പോൾ ബുദ്ധി അതിന്റെ ചിത്രം കാണുന്നു. മനസ്സും ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏകാഗ്രതയുണ്ടാവുന്നു. നിരന്തരമായ അഭ്യാസത്തിലൂടെ ഏകാഗ്രതയുടെ സമയം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ജ്യോതിർഗമയിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയുടെ ഏറ്റവും വലിയ ഭീതികളിലൊന്നാണ്, പരീക്ഷ. പരീക്ഷാഭയം. കണക്കുകളനുസരിച്ച് 5,556 പേർ ഏകദേശം ഓരോ വർഷവും പരീക്ഷ മാത്രം കൊണ്ടുള്ള ആത്മഹത്യകളുടെ മരണക്കയത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് പരീക്ഷ നമ്മളെ ഇത്രയും ഭയപ്പെടുത്തുന്നു? ഏത് മനോഭാവത്തിലാണ് നാം മാറ്റം വരുത്തേണ്ടത്? ജ്യോതിർഗമയിൽ ഇതാവട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ ഇന്നത്തെയും എന്ന പോലെ നമ്മോടൊപ്പമുണ്ട് രാജയോഗി ബ്രഹ്മകുമാർ സ്വാമിനാഥൻ ഭായ്ജി. സ്വാമിനാഥൻ ഭായ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
നമസ്കാരം. ഓം ശാന്തി.
ഇന്ന് നമ്മൾ ജ്യോതിർഗമയിൽ പരീക്ഷയെ ചർച്ചയ്ക്കെടുക്കുകയാണ്. സ്വാമിനാഥൻ ഭായ് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി ആയതുകൊണ്ട് കുട്ടികളുടെ മനോഭാവത്തെ വളരെ നന്നായി മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. എന്തുകൊണ്ട് പരീക്ഷ ഇത്രയും ഭയം ഉണ്ടാക്കുന്നു?
ബ്രദർ, നമ്മൾ സാധാരണ പറയുന്ന എക്സാം ഫിയർ ആണ്. എക്സാം ഫിയർ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സാം ഫോബിയ എന്ന് പറയാം, റൈറ്റ്? അപ്പൊ ഈ ശബ്ദ ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് 4 alphabets, FEAR. ഇതിന്റെ ഫുൾ ഫോം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിയർ എന്താന്ന് വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഫിയർ എന്ന് പറഞ്ഞാൽ ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ.
ഫോൾസ് എവിഡൻസ്,
അതെ,
എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നടക്കാത്ത സംഭവം.
കറക്റ്റ്, അത് റിയൽ ആയിട്ട്
തോന്നുന്നു.
ഞാനൊരു സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം, ദെൻ വിൽ കം ഡൌൺ ടു എക്സാം ഫിയർ. ഇപ്പം ഏതെങ്കിലും ഒരാള് ആദ്യത്തെ പ്രാവശ്യം ഇപ്പം വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചു. ഹിസ് ലേണിംഗ് ടു ഡ്രൈവ് എ വെഹിക്കിൾ. അപ്പം ആദ്യത്തെ തവണ നമ്മൾ ഫോർ വീലറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പലതും ഫിയറും വളരെ കൂടുതൽ ഭയം ഉണ്ടാവും. എന്തുകൊണ്ട് അത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, അത് വണ്ടി എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, അതിന്റെ ആ ടെക്നിക്കും അതിന്റെ ടെക്നോളജി അതിന്റെ പ്രോസസ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ട്രെയിനർ സാധാരണ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഓക്കെ? അതായത് ചെറിയൊരു പേടി എന്തായാലും ശരി സ്റ്റാർട്ടിംഗിൽ ഉണ്ടാവും. അപ്പൊ അവർ പറഞ്ഞുതരും, ഇത് ഒരു ആക്സിലറേറ്റർ ആണ്, ഇത് ബ്രേക്ക് ആണ്, ഇത് ക്ലച്ച് ആണ്. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനീഷ്യലി കുറച്ച് പേടി എന്തായാലും ശരി ഉണ്ടാവും. പക്ഷെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അതേ ഡ്രൈവിംഗ് സ്റ്റാർട്ടിംഗിൽ നമുക്ക് ചെറിയൊരു പേടി ഇല്ലെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ദറ്റ് ഫിയർ ബിക്കംസ് എ പ്ലെഷർ. ആ ഡ്രൈവിംഗ് ഒരു വിനോദമായിട്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേമാതിരി എക്സാം ഫിയർ എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്ക് എക്സാം ഫിയർ എന്തുകൊണ്ടാവെന്ന് പറഞ്ഞാൽ, എക്സാംസ് എങ്ങനെയാ അപ്പിയർ ചെയ്യേണ്ടത്, എങ്ങനെയാ നമ്മൾ നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മുടെ സിലബസ് എങ്ങനെയാ പഠിക്കേണ്ടത്, അതിനെ ടെക്നോളജി അറിയാത്തതുകൊണ്ടാണ് അതിനെ പേടി വരുന്നത്. വൺസ് യു മാസ്റ്റർ ദ ടെക്നോളജി, നമുക്ക് ഒരു പ്രാവശ്യം എങ്ങനെ പഠിക്കേണ്ട ആ ടെക്നോളജി അറിഞ്ഞു കഴിഞ്ഞാൽ, ദ സെയിം ഫിയർ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ പ്ലെഷർ. ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇവിടെ ഇപ്പൊ നമ്മൾ ടെക്നോളജി കുറിച്ച് പറഞ്ഞു, അപ്പൊ അത് പഠിക്കുക, ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ്, അതിൽ വരുന്ന കാര്യങ്ങൾ, ആക്ച്വലി ശരിക്കും അത് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല. കാരണം ഓൾറെഡി ദർ ഇസ് എ സിലബസ്, ഒരു സിലബസ് ഉണ്ട്, അതിലത്തെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അത് തന്നെയാണ് പരീക്ഷയ്ക്ക് കൂടുതലും വരിക. ബട്ട് എന്നിട്ടും അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സിലബസിൽ ഉള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആ പ്രിപ്പറേഷനിലുള്ള ഫോൾട്ട് അല്ലെ, കൂടുതലും ഈ പ്രിപ്പറേഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും വലിയൊരു.
ശരിയാണ്. അപ്പം ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെ ചില ഗൈഡൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും. ഞാൻ 2-3 പോയിന്റ് സജസ്റ്റ് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് എന്നു പറഞ്ഞാൽ, ടീച്ചേഴ്സും പേരന്റ്സിനും കുട്ടികളുടെ അടുത്ത് ഈ എക്സാം വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ബദലെ, എക്സാംസ് നമ്മുടെ ഒരു ജീവിതത്തിന് ഒരു ഭാഗമാണ്, ദിസ് വിൽ ഹെൽപ് യു ടു മൂവ് ടു എൻ ഹയർ ഗ്രേഡ്. നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഇറ്റ്സ് എ ജസ്റ്റ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഇതൊരു ജസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇത് ചെയ്താൽ നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോവും. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ പേടി പോവും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ രണ്ടാമത്തെ കാര്യം വളരെ കൂടുതൽ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ സ്ഥലത്തും വളരെ കൂടുതൽ കോമ്പറ്റീഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പല വേർഡ്സ് കേട്ടിട്ടാണ് കുട്ടികൾക്ക് പേടി വരുന്നത്. ഞാനിപ്പം പല സ്കൂൾസിൽ കാണുന്നുണ്ട് എട്ടാം ക്ലാസ് വരെ മോർലെസ് നമ്മൾക്ക് കുട്ടികൾ ഫെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആണ് റൂള്. പക്ഷേ കുട്ടികൾ എപ്പോഴാണ് ടെൻത്ത് ക്ലാസ്സിൽ അല്ലെങ്കിൽ എസ് എൽ സിക്ക് പോകുമ്പോൾ പേരൻസും ടീച്ചേഴ്സും റിലേറ്റീവ്സും മൊത്തം സൊസൈറ്റി അവരെ എപ്പം നോക്കിയാൽ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പത്താം ക്ലാസ്സാണ്, വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഫോബിയ അല്ലെങ്കിൽ പേടി നമ്മൾ കൊണ്ടുവരുത്തുന്നത്.
അതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്.
അത് വളരെ കൂടുതൽ നെഗറ്റീവ് ആയിട്ട്
എനിക്ക് തോന്നുന്നു. പാരന്റ്സിന്റെ ഇന്റൻഷൻ ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്, പക്ഷെ അവരുപയോഗിക്കുന്ന മെത്തേഡ് പലപ്പോഴും
ശരിയാണ്. അതാണ് അപ്പം ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ കുറച്ചുകൂടി ചേഞ്ച് ആക്കിയിട്ട് അത് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ശരി, ഈ പേടി ഇല്ല. എക്സാം അല്ലെങ്കിൽ പരീക്ഷ അല്ലെങ്കിൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പഠിത്തം ഒരു വലിയൊരു ഭാരമായിട്ട് മാറുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ എ മെന്റൽ ലെവൽ. അവിടെ ഒരു ചേഞ്ച് വരുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മാറും. ഇപ്പൊ സ്പോർട്സ് ആയാലും ശരി, അവിടെയും ചില സമയത്ത് പേടി വരുന്നുണ്ട്. അവിടെ നമ്മൾ വീണ്ടും ഈ കോമ്പറ്റീഷനിലെ വേർഡ് പലതവണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഈ പേടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ മൊത്തത്തോളം ഈ പൊട്ടൻഷ്യൽ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നത്. പിന്നെ അവന്റെ മെമ്മറിയും അവന്റെ കോൺസെൻട്രേഷനും എല്ലാം മെല്ലെ മെല്ലെ ആ പെർഫോമൻസ് വരെ എത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഓട്ടോമാറ്റിക്കലി എക്സാംസിൽ പേടിയും വരുന്നുണ്ട്, അതിന്റെ മാർക്സും ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നു.
അപ്പൊ നമുക്ക് എന്താണ് അതിന് അതിന് സൊല്യൂഷൻ? ഇപ്പോ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും കാര്യം ഓക്കെ, ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ എന്തായാലും പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ എന്തൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കണം? സപ്പോസ് ഇഫ് വി ഹാവ് ഒരു വർഷം മുഴുവൻ മുമ്പിലുണ്ടെന്ന് വിചാരിക്കും, അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ, ഇപ്പൊ എക്സാം ഒരു വർഷത്തിന് ശേഷം എന്തായാലും വരും, അതുവരെ എങ്ങനെ അതിനെ മുന്നോട്ട്
കൊണ്ടുപോകും? സ്റ്റുഡൻസിന് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സപ്പോസ് മൊത്തം സബ്ജക്ട് ഉണ്ടെന്ന് വിചാരിച്ചു. സപ്പോസ് ദർ ആർ 8 സബ്ജക്ട്സ്. അപ്പൊ ഈ 8 സബ്ജക്റ്റിൽ കുട്ടികൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ 8 സബ്ജക്റ്റിൽ ഏതൊക്കെ സബ്ജക്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നത്, ഞാനത് സാധാരണ പറയുന്ന സ്കോറിംഗ് സബ്ജക്ട്സ് ആണ്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഈ മൊത്തം സബ്ജക്റ്റിൽ ഏതാ സബ്ജക്ട്സ് കുറച്ചുകൂടി ചലഞ്ചിങ് സബ്ജക്ട് അല്ലെങ്കിൽ വീക്ക് സബ്ജക്ട്സ്. അപ്പൊ സാധാരണ കുട്ടികൾ എന്താ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഈസി സബ്ജക്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വളരെ സന്തോഷം തോന്നും, പക്ഷേ ചലഞ്ചിങ് ആയ സബ്ജക്ട്സിൽ അവർ ചെയ്ത ശ്രദ്ധ കൊടുക്കാറില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ദ സ്ട്രാറ്റജി ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് ദ വീക്ക് സബ്ജക്ട്. ഏതാണ് വീക്ക് സബ്ജക്ട്? അത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ കൂടുതൽ ചലഞ്ചിങ് ഉണ്ടാവും, കുറച്ച് വിഷമം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഒന്നെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സീനിയർ സ്റ്റുഡൻസിന്റെ അടുത്ത് കുറച്ച് ഗൈഡൻസ് എടുത്തിട്ട് മെല്ലെ മെല്ലെ ആ വീക്ക് സബ്ജക്ട്സിനെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്.
കൂടുതൽ സമയം അതിന് കൊടുക്കണം.
കറക്റ്റ്. ഈ സബ്ജക്ട് എന്തുകൊണ്ടാണ് എന്റെ വീക്ക് ആയത്? എന്തുകൊണ്ടാണ് കുറച്ച് സബ്ജക്ട്സ് വളരെ ഈസി ആയിട്ട് തോന്നുന്നത്, കുറച്ച് സബ്ജക്ട്സ് ചലഞ്ചിങ് ആയിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നു പറഞ്ഞാൽ, ദ ബേസിക് റീസൺ ഇസ് ദ ഫണ്ടമെന്റൽസ് ആർ നോട്ട് ക്ലിയർ. ആ സബ്ജക്റ്റ് പല കാര്യവും പല ഫണ്ടമെന്റൽസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പൊ ഒരു തവണ നമ്മുടെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബിക്കം വെരി വെരി ഈസി.
അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹയർ ക്ലാസ്സിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു, എക്സാം ഇനി വരും, ആഫ്റ്റർ ആ ഒരു 6 മാസത്തിന് ശേഷം വലിയ എക്സാം ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോർഡ് എക്സാം ഇത് വലിയൊരു
ശരിയാണ്
ഇതായിട്ട് ഇങ്ങനെ ഉള്ളില്. അപ്പൊ എനിക്കാണെങ്കിൽ ഫണ്ടമെന്റൽസ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് അതിന് സെപ്പറേറ്റ് സമയം കണ്ടെത്തി ഫണ്ടമെന്റൽസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണോ? അതോ കാരണം ഈ ഫണ്ടമെന്റൽസിന് ചെറുപ്പം മുതൽ പഠിക്കുക, കുട്ടിക്കാലത്തെ ക്ലാസ്സിൽ മുതൽ പഠിക്കുക, അത് പോസിബിൾ ആണോ?
ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് പറഞ്ഞാൽ ഇപ്പം ഫിസിക്സ് ആയാലും ശരി മാത്തമാറ്റിക്സ് ആയാലും ശരി, നമ്മൾ ആ പഠിക്കുന്ന ചാപ്റ്റർ അതിന്റെ നമ്മളിപ്പം ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു അരമണിക്കൂറിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നല്ല ഒരു എക്സ്പേർട്ട് ടീച്ചറിന് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്റെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫണ്ടമെന്റൽസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെരി ഈസി ടു ടാക്കിൾ ദ സബ്ജക്ട് റൈറ്റ് നൗ. അത് വളരെ ഈസി ആയിട്ട് മാറും. പക്ഷെ ആ ഫണ്ടമെന്റൽസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് പേടി വരുന്നത്, അത് ക്ലിയർ ഇല്ല. സോ അതിന്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്താൽ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് തോന്നും.
ഇപ്പൊ നമ്മൾ സ്റ്റഡി സെറ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇത്ര സമയം പഠിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് അവേഴ്സിനെ കാട്ടി കൂടുതൽ ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് അവേഴ്സ് ആണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എത്ര സമയം പഠിക്കണം എന്ന് കാട്ടി കൂടുതൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര സമയം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മനസ്സും ബുദ്ധിയും ഏകാഗ്രത ആയിട്ട് പഠിച്ചത്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. പക്ഷേ ഇപ്പം ചില സബ്ജക്ട്സിൽ നമുക്ക് ആ സബ്ജക്ട് ക്ലിയർ ഇല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സമയം കൂടുതൽ കൊടുത്തേ പറ്റും. പക്ഷെ പിന്നെയും ഞാൻ പറയുന്നത് അറ്റ് എ സ്ട്രെച്ച്, ഇപ്പം അത് എല്ലാ കുട്ടികളുടെ ഓരോരോ കപ്പാസിറ്റി മാതിരിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഒരു ജനറൽ ആയിട്ട് അത് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇരുന്നിട്ട് ഒരു മിനിമം വൺ ആൻഡ് എ ഹാഫ് അവേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, 10-15 മിനിറ്റിന്റെ ഗ്യാപ്പ് കൊടുക്കുന്നതിൽ വളരെ തെറ്റില്ല. യു കെൻ ഓൾവേസ് ഡു ദാറ്റ്.
കാരണം ചിലവര് ഇപ്പൊ ചില കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാന് അധികം ക്ലാസ്സിലൊന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കല്ലാതെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ അധികം പഠിക്കുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തവര്. റീസെന്റ് ആയിട്ടൊരു ഇന്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചു, ഫേമസ് ആക്ടർ, അദ്ദേഹം കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് പറയാണ്, അധികമൊന്നും പഠിച്ചിട്ടില്ല. എക്സാമിനേഷൻ എഴുതുമ്പോൾ ജയിക്കാനുള്ള മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എക്സാം നിർത്തിയിട്ട് പോവും, ഞാൻ എനിക്ക് പാസ്സാവാനുള്ളതായി അറിയാം, ബാക്കിയെല്ലാം എന്തിനു വെറുതെ മെനക്കെടുന്ന്, പാസ്സാവാനുള്ളത് കിട്ടിയല്ലോ. സോ അങ്ങനെയും ചിലവരുടെ ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ. പക്ഷെ അതില്ലാത്തവര് എന്ത് ചെയ്യും, പെട്ടെന്ന് എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണില്ല. ഈ എബിലിറ്റി ഇലാസ്റ്റിക് ആണോ, ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും?
ഇത് എന്ന് പറഞ്ഞാൽ ബ്രദർ പല ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടിന്റെ ഓരോരോ സ്പെഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടാവും. ചില കുട്ടികൾക്ക് പഠിത്തത്തിൽ കേപ്പബിലിറ്റി ഉണ്ടാവും, ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ വളരെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണും, ചില കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സിംഗിങ്, ഡാൻസിങ്, പെയിന്റിങ് ഡിബേറ്റ് അങ്ങനത്തെ ഇതിൽ ചില ഇതുണ്ടാവും. ചില കുട്ടികൾക്ക് ഇൻവെൻഷൻസും ഡിസ്കവറീസും ക്രിയേറ്റിവിറ്റിന്റെ ഫീൽഡിലായിരിക്കും. അപ്പൊ എല്ലാ കുട്ടിക്കും ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആൻഡ് എവറി ചൈൽഡ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഓക്കെ, അപ്പം ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പല എക്സ്ട്രാ ക്രിയേറ്റീവ് ഇതിലുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഈ ഫോർമുലാസ് പഠിക്കാനൊക്കെ കുറച്ച് വിഷമം കാണും. പക്ഷേ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കുട്ടികളും എല്ലാ സബ്ജക്റ്റും. അതേമാതിരി ചില കുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് മാത്സിൽ വളരെ എക്സ്പെർട്ടാണ്, പക്ഷേ അതേമാതിരി പല കുട്ടികൾക്ക് മാത്സ് വളരെ ടഫായിട്ട് വരും, വളരെ ചലഞ്ചിങ് ആയിട്ട് വരും.
അതാണ് സംഭവം എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ ചെറുപ്പം മുതൽ, ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്, ചെറുപ്പം മുതലേ അവരുടെ ടാലന്റ് കണ്ടുപിടിച്ചോ, ഇവർക്ക് മാത്സിലാണ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അത് മാത്രം, അതിന് വേറൊരു സ്ട്രീം, നിങ്ങൾക്ക് ഇംഗ്ലീഷും ലിറ്ററേച്ചറും ഇതാണ്, അതിന് വേറൊരു സ്ട്രീം. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇല്ല. അപ്പോ ഇപ്പൊ എല്ലാം പഠിക്കണം, എല്ലാത്തിലും സ്കോർ ചെയ്യണം. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഞാൻ ഏതിലാണ് പവർഫുൾ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പോയാലും പറ്റില്ലല്ലോ,
മറ്റ്
ഭാഗം കൂടി ഡെവലപ്പ് ചെയ്യണം.
ശരിയാണ്, ശരിയാണ്.
അപ്പൊ അവിടെ എന്ത് സ്ട്രാറ്റജി? നമ്മൾ
സ്ട്രാറ്റജി പറഞ്ഞാൽ ഇതന്നെ, നമ്മൾ ആ സബ്ജക്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ചില ഹെൽപ്പ് നമ്മൾ കൊടുത്തേ പറ്റൂ. അതാണ് ടീച്ചേഴ്സിന്റെ റോള് വളരെ അത്യാവശ്യമായിട്ട് വരുന്നത്. അതേപോലെ ചില കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ പല സബ്ജക്ട്സ് ഓക്കെ ആണ്, പക്ഷെ മാത്തമാറ്റിക്സ് ടഫായിട്ട് വരുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ കുട്ടിക്ക് വി ഹാവ് ടു വർക്ക് ഓൺ എ മെന്റൽ ലെവൽ. അതായത് കുട്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടി മെല്ലനെ, പിന്നെ ഒരു ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് മെല്ലനെ ടഫ് ചലഞ്ചിങ്ങിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടീന്റെ മനസ്സാണ് നമ്മൾ ആദ്യം ശക്തിശാലി ആക്കേണ്ടത്. അവിടെ ആ പോസിറ്റീവ് നറിഷ്മെന്റ്, ആ പോസിറ്റീവ് സ്ട്രോക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെൻ ഇറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് കോൺഫിഡൻസ്, ആ കുട്ടിക്ക് എന്തായാലും ശരി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് വന്നാലും ശരി ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യണം, യെസ് യു ആർ വർക്കിംഗ് ഹാർഡ്. പിന്നെ പേരൻസും ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ ഈ എഫേർട്ട് എടുക്കണം, കുട്ടിയും ആ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ എത്ര മാർക്സ് കിട്ടിയാലും യു ഹാവ് ടു അക്സെപ്റ്റ് ദറ്റ് ഫാക്ട്.
ഇപ്പൊ ഇവിടെ അധ്യാപകരുടെയും പാരന്റ്സിന്റെയും വലിയൊരു ഒരു വിഷയമാണ്. പക്ഷെ കുട്ടികളിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്റ്റഡി അവേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോ ഒരു അക്യുറേറ്റ് സ്റ്റഡി അറ്റ്മോസ്ഫിയർ, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഒരേ സ്ഥലത്ത് തന്നെ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതിൽ എന്താണ് അതിന്റെ, ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഒരേ, അല്ലെങ്കിൽ ചില ഒരു മ്യൂസിക് ഒക്കെ കേട്ടിട്ട് പലരും പല ടെക്നിക്ക്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ വളരെ ഒരു അത്ഭുതം തോന്നി. കാരണം മ്യൂസിക് ഞാൻ പഠിക്കുമ്പോഴൊന്നും ഞാൻ മ്യൂസിക് ഒന്നും കേട്ട് പഠിച്ചിട്ടില്ല. ചിലവർക്ക് അത് വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ അതിലൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഉണ്ട്, ഇങ്ങനെ യു ക്യാൻ സെറ്റ് ഇറ്റ് ഇൻ ദിസ് വേ.
ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് ഷുഡ് ആ കുട്ടീന്റെ കംഫർട്ട് ലെവൽ എന്താണ്. ഇപ്പൊ ചില കുട്ടിയൊക്കെ പാട്ട് കേട്ടിട്ടും മ്യൂസിക് കേട്ടിട്ടും അവന്റെ ആ ഒരു റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ രണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് വി ഷുഡ് അലൌ ദം. നമ്മൾ പേരന്റ്സ് മനസ്സിലാക്കിയിട്ട് അലൌ ചെയ്യണം. പക്ഷെ ചില കുട്ടിയൊക്കെ ആ മ്യൂസിക് അല്ലെങ്കിൽ ആ പാട്ട് തന്നെ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്, അതാണ്. പിന്നെ ഒരു പക്ഷെ ഒരു കാര്യമാണ്, ഏത് അറ്റ്മോസ്ഫിയറിലും ആ അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ, ആ അറ്റ്മോസ്ഫിയർ വളരെ ശാന്തമായിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ശരി കോൺസെൻട്രേഷനിൽ വളരെ കൂടുതൽ പ്രോഗ്രസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോരു കുട്ടീന്റെ ഓരോരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് നമ്മൾ പല പെർമിറ്റേഷൻ കോമ്പിനേഷൻ ചെയ്ത് നോക്കണം, അതെങ്ങനെയാ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം.
പിന്നെ ചിലർ പറയും എനിക്ക് രാവിലെ പഠിച്ചാൽ കൂടുതൽ, ചിലർ പറയും എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കുക. അപ്പോ അവിടെ ഇത് ഏതാണ് വിച്ച് ഇസ് ബെറ്റർ?
സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാല് സാധാരണ നമ്മൾ എപ്പം പറയാറുണ്ട്, നമ്മൾ മുമ്പ് കാലത്ത് കേട്ടിട്ടുണ്ട്, രാവിലെ എണീച്ചിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കോൺസെൻട്രേഷനും ചെയ്യാൻ പറ്റും. അതായത് രാവിലത്തെ അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ ആണ്, അവിടുത്തെ വൈബ്രേഷൻ വളരെ പോസിറ്റീവായ സ്ഥിതിക്ക് എന്തായാലും ശരി ഏകാഗ്രതയ്ക്ക് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ കുട്ടികളെ കാണുന്നത്, അതായത് അവർ രാത്രി വളരെ കൂടുതൽ ലേറ്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ രാവിലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പം ഞാൻ ആസ് എ പ്രൊഫസർ, ആസ് എ ടീച്ചർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഗിവ് ദം ദറ്റ് ഫ്രീഡം. നമ്മൾ അത് ഫ്രീഡം നമ്മൾ അവർ കൊടുത്തിട്ട് നമ്മൾ അവർ നോക്കണം ഏതൊരു സിറ്റുവേഷനിൽ അവർ കംഫർട്ടബിൾ ആണ്. ആ ഒരു കംഫർട്ടബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വെരി ഈസി ഫോർ
ദം. അല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു കുട്ടി സപ്പോസ് നേരത്തെ കിടന്ന് നേരത്തെ 4 മണിക്ക് കഴിഞ്ഞിട്ട് സ്റ്റഡി അവർ സെറ്റ് ചെയ്യുന്നു, ഒരു 6 മണി 7 മണി ഇവൻ 8 മണി വരെ പഠിക്കുന്നു. വേറൊരു കുട്ടി രാവിലെ ഒരു 8 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു രാത്രി ഒരു 8 to 12 ഒരു മണി വരെ സ്റ്റഡി, ഒരേ ടൈം ഡ്യൂറേഷനാണ്. റിസൾട്ട്സിൽ വ്യത്യാസം
എന്ന് പറഞ്ഞാൽ ഞാൻ അതാ പറയുന്നത്, ആ കുട്ടീന്റെ മനസ്സ് ഏതിലാണ് കംഫർട്ടബിൾ ആവുന്നത്. നമ്മളത് ഫോഴ്സ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർ നോക്കണം, ചില കുട്ടികൾ രാവിലെ എണീച്ചിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റും ഉണ്ട്, അവർക്ക് അവരുടെ മനസ്സ് നന്നായിട്ട് തോന്നുന്നുണ്ട്, ദ മൈൻഡ് ഈസ് വെരി കംഫർട്ടബിൾ. അപ്പൊ എന്തായാലും ശരി നമുക്ക് അവന്റെ മാർക്സ് കൂടും. അതേ തവണ ചില കുട്ടികൾ രാത്രി വരെ പഠിക്കുന്നുണ്ട്. ഞാൻ എന്റെ കോളേജിൽ പല കുട്ടികളെ കണ്ടിട്ടുണ്ട്, രാത്രി വരെ പഠിച്ചിട്ടും അവർ ദ ബിക്കം ദ ടോപ്പേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ആ ഒരു സിറ്റുവേഷനും ഉണ്ട്. അതുകൊണ്ട് നമ്മള് നമ്മുടെ കുട്ടികളുടെ മുകളിൽ എന്തെങ്കിലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ പേഴ്സണലായ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
സമീപായി ഇപ്പൊ പാരന്റ്സ് ടീച്ചേഴ്സ് രണ്ട് പേരാണ്. നമുക്ക് ആദ്യം ടീച്ചേഴ്സിന്റെ എടുക്കാം. ആസ് എ ടീച്ചർ, യു ആർ ആൾസോ എ ടീച്ചർ, രണ്ടിലും എക്സ്പീരിയൻസ് ഉണ്ട് സമീപായിക്ക്. സ്പിരിച്വൽ ഫീൽഡ് ആൾസോ യു ആർ ഫാക്കൽറ്റി ഇതിലും. അപ്പോ അത് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെ ഒരു ടീച്ചർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും?
ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. അത് സാധാരണ ആ സബ്ജക്ട് കുറെ വളരെ കൂടുതൽ ചലഞ്ചിങ് ആണ്. യൂണിവേഴ്സിറ്റി റിസൾട്ട്സും വളരെ ചെറിയ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മുമ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ആദ്യം തന്നെ കുട്ടികളുടെ അടുത്ത് പറയുന്നത്, ഈ സബ്ജക്ട് വളരെ വളരെ ചാലഞ്ചിങ് ആണ്, കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ കുട്ടികൾ പാസ്സായിട്ടുള്ളൂ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വെൻ ഐ അണ്ടർസ്റ്റുഡ് സ്പിരിച്വാലിറ്റി, ഈ ആധ്യാത്മിക ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇറ്റ് ഈസ് ബേസിക്കലി ദ ടീച്ചർ ഹു ഈസ് സപ്പോസ് ടു എംപവർ ദ സ്റ്റുഡൻസ്. ടീച്ചർ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവരുടെ മനസ്സാണ് വീക്കാക്കിയത്. അപ്പൊ ഞാൻ ഈ സ്പിരിച്വൽ കൺസെപ്റ്റ് ഈ മനസ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനിപ്പം കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം പറയുന്നത്, ഓൾദോ ഇറ്റ്സ് എ വെരി ചലഞ്ചിങ് സബ്ജക്ട്, പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂടെ വർക്ക് ചെയ്തിട്ട് ഈ സബ്ജക്ട് വളരെ ഈസി ആക്കിയിട്ട് മാറാം. നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ശരി നിങ്ങളെല്ലാവരും പാസ്സാവുന്ന ഈ കോൺഫിഡൻസ് ആണ് ഞാനിപ്പം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ കാണുന്ന കുട്ടികൾക്ക് പെർസെന്റേജും പാസ് പെർസെന്റേജും വളരെ കൂടുതൽ മാറുന്നുണ്ട്. ഞാൻ മുമ്പ് പഠിപ്പിക്കുന്ന രീതി അതന്നെയായിരുന്നു, ഇപ്പൊ അതന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയാ സബ്ജക്റ്റിനെ എങ്ങനെയാന്ന് കുട്ടികളുടെ മുമ്പിൽ വെക്കുന്നത്, ദാറ്റ് സ്റ്റൈൽ ബിക്കംസ് വെരി വെരി ഇമ്പോർട്ടന്റ് റോൾ. അവരുടെ മനസ്സിൽ ഞാൻ ഒന്നെങ്കിൽ കോൺഫിഡൻസ് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഫിയർ കൊടുക്കാം. ദാറ്റ് ഓപ്ഷൻ ഈസ് ലെഫ്റ്റ് വിത്ത് ദ ടീച്ചർ.
കാരണം ടീച്ചർ തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതെ,
അപ്പൊ കുട്ടി ആലോചിക്കുന്നു
ശരിയാണ്
ടീച്ചർ തന്നെ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, ഡെഫിനറ്റ്ലി ആയിരിക്കും. അപ്പൊ അതൊരു നെഗറ്റീവ് ഫയൽ അവിടെ അപ്പൊ തന്നെ ക്രിയേറ്റ്
100%. അതൊരു വളരെ ഇത് ഒരു വൈറസ് മാതിരിയാണ്. ഫിയർ ഈസ് ബേസിക്കലി എ വൈറസ്. ആ വൈറസ് കമ്പ്യൂട്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നാച്ചുറലി അതിന്റെ പ്രോസസിംഗ് പവർ കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ സബ്ജക്ടിന് വെക്കുന്ന കുട്ടികളുടെ മുമ്പിൽ, സോ ടീച്ചർ ഹാസ് ഗോട്ട് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ടു പ്ലേ.
അപ്പൊ എനിക്ക് തോന്നുന്നു ഏത് ഇനിയിപ്പോ വളരെ ഡിഫിക്കൽട്ട് തന്നെ ആയിക്കോട്ടെ, ഒരു ടീച്ചർക്ക് അതിനെ എത്ര വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ലൂസ് ഇറ്റ് ആക്കും.
ഒരു നല്ല ടീച്ചറിന്റെ ആക്ച്വലി ക്വാളിറ്റി തന്നെയാണ്, വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ സബ്ജക്ട് വളരെ ഈസി ആക്കിയിട്ട് എങ്ങനെയാ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് പല ചാലഞ്ചസ് വരുമ്പോൾ കുട്ടികൾ സാധാരണ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ആ സമയത്താണ് ആ കുട്ടി സ്വന്തം ഈ ഒരു സെൽഫ് അഫർമേഷൻ കൊടുക്കണം, നോ ദിസ് ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, ഞാൻ എന്തായാലും ശരി അത് മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു മനസ്സിൽ വീണ്ടും 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 പോസിറ്റീവ് തോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇനീഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഡ്രൈവിംഗിൽ ഇനീഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ വൺസ് യു ബിക്കം എക്സ്പേർട്ട്, ഈസി ആയ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം പോകുമ്പോൾ മൂന്നാമത്തെ പ്രോബ്ലം ഇറ്റ് വിൽ ബിക്കം ഈസി. എന്നാ പിന്നെ പിന്നെ എല്ലാ സമയത്ത് കുട്ടികൾ എന്തായാലും ശരി ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കണം. അതായത് സക്സസ് ഇസ് മൈ ബർത്ത് റൈറ്റ്, വിജയം എന്റെ അധികാരമാണ്. ഈ ഒരു രാവിലെ തന്നെ ഇതൊരു പോസിറ്റീവ് ഇൻപുട്ട് കൊടുത്താൽ നമ്മുടെ റിസൾട്ട്സ് വളരെ പോസിറ്റീവ് ആയിരിക്കും.
എനിക്ക് തോന്നുന്നു ഇത് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി മുഴുവൻ, കാരണം പുറത്തുനിന്ന് എത്ര നെഗറ്റീവ് ഇൻപുട്ട് വന്നാലും നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
ഷുവർ ഷുവർ,
എല്ലാ ദിവസവും പക്ഷെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട്
ചെയ്യണം.
സമീപ് ഭായി, ഇപ്പോ എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലൈഫ് ആസ് എൻ എക്സാം, ലൈഫ് വലിയൊരു ഒരു എക്സാമാണ്, പക്ഷെ അതിന് ഇതുപോലെ പരീക്ഷാ ഹാളോ ഇതുപോലത്തെ ടൈം ഷെഡ്യൂളോ ഉണ്ടാവില്ല. നമ്മൾ അവിടെ എന്ത് ആറ്റിറ്റ്യൂഡ് വെച്ച് മുന്നോട്ട് പോകണം ലൈഫിൽ?
ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷൻ വളരെ ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ഗോൾ വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയതോടെ നമ്മൾ ലൈഫിൽ സാധാരണ നമ്മൾ പറയുന്നത് ലൈഫ് ഇസ് ഓൾ അബൌട്ട് സക്സസ്. പക്ഷേ സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം, പക്ഷെ ലൈഫിലെ ഗോൾ എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ മുകളിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തിൽ ജീവിക്കണം. മൈ ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഇസ് ഓൾസോ എ ജേണി. ജീവിതം ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, പക്ഷെ നമ്മൾ ഈ ജീവിതം എങ്ങനെയാ ജീവിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ ആ യാത്രയിൽ തന്നെ സന്തോഷം,
യെസ്, ആ യാത്ര വളരെ സന്തോഷമാണ് നമ്പർ വൺ. നമ്പർ ടു, നമ്മൾ ഇത് വിചാരിക്കണം നമ്മൾ ഈ ജീവിതരൂപി എക്സാംസിലും പല ചലഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. പല ആൾക്കാരെ ചിലപ്പം ക്രിട്ടിസൈസും ചെയ്യും, നമ്മൾ പല ഗോൾസ് വെച്ചാലും അത് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നമുക്ക് വിജയം കിട്ടാത്ത ഒരു ചാൻസും വരും. പക്ഷേ വട്ട് എവർ ഈസ് ഹാപ്പനിങ് ഫോർ ഗുഡ്. പിന്നെ ഞാൻ ജീവിതത്തിൽ എല്ലാ ഇവന്റും വരുന്നത് അത് എന്നെ എനിക്ക് എന്തൊക്കെയോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ ഒരു മനസ്സിൽ ഇത് വെച്ചാൽ ഐ എം ഷുവർ ലൈഫ് വിൽ ബിക്കം എ വെരി വെരി ബ്യൂട്ടിഫുൾ എക്സസൈസ് ഫോർ ഓൾ ഓഫ് അസ്.
എനിക്ക് നമ്മള് കാരണം ജ്യോതിർഗമയിൽ നമ്മൾ ഈ മനോഭാവങ്ങളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ജീവിതത്തെ തന്നെ ഇങ്ങനെ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഏത് പരീക്ഷയും അല്ലെ, യൂണിവേഴ്സിറ്റി പരീക്ഷ മാത്രമല്ല, ബോർഡ് എക്സാം മാത്രമല്ല, ജീവിതമാകുന്ന പരീക്ഷയെ നമുക്ക് വളരെ അനായാസം മറികടക്കാൻ സാധിക്കുന്നു തോന്നുന്നു. ഇന്നത്തെ ഇത്രയും സമയം പരീക്ഷ എന്ന വലിയ വിഷയത്തെക്കുറിച്ച് അനേകം ഉൾക്കാഴ്ചകൾ ഇന്ന് നമുക്ക് പകർന്നു തന്നതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. പരീക്ഷ ഭയപ്പെടേണ്ട ഒന്നല്ല, എങ്ങനെ വ്യക്തമായി തയ്യാറെടുക്കണം, വ്യക്തമായ തയ്യാറെടുപ്പ്, കൃത്യമായ തയ്യാറെടുപ്പ് പരീക്ഷയെ നേരിടാൻ നമ്മളെ എങ്ങനെ സഹായിക്കും, മനോഭാവങ്ങളിലാണ് എല്ലാം കിടക്കുന്നത്. ജ്യോതിർഗംഭയിൽ നമ്മൾ പരിശോധിക്കുന്നതും അതുതന്നെയാണ്. ജീവിതം തന്നെ വലിയൊരു പരീക്ഷയാണ്. ഓരോ ദിവസത്തെയും ദിനചര്യകൾ ചിട്ടപ്പെടുത്തുന്നതോടൊപ്പം മനോഭാവങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്തിയേ സാധിക്കൂ. ജീവിതമാകുന്ന വലിയ പരീക്ഷയിൽ കുറെ കാലം കഴിഞ്ഞ് എഴുതേണ്ട ഒരു പരീക്ഷയോ പരീക്ഷാ ഹാളോ അല്ല. എല്ലാ ദിവസവും പരീക്ഷകളുണ്ടായേക്കാം, എല്ലാ ദിവസവും ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായേക്കാം. അവിടെ നമ്മൾ ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ വളരെ ശുഭമായ മനോഭാവം നമ്മൾ വച്ചേ മതിയാകൂ. എല്ലാ പ്രശ്നങ്ങളും വരുന്നത് എന്നെ പഠിപ്പിക്കാനാണ്. വളരെ മനോഹരമായ ഒരു മുദ്രാവാക്യം നമുക്കിന്ന് കിട്ടി. ജീവിതം, ജീവിത വിജയം എന്റെ ജന്മ അവകാശമാണ്. നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ജീവിതമാകുന്ന വലിയ പരീക്ഷയിൽ എന്നും നമുക്ക് വിജയികളായി മാറാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. വീണ്ടും ഒരു വിഷയവുമായി അടുത്ത തവണ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം